ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചീഫ് സെക്രട്ടറിമാരുടെ നാലാമത് ദേശീയ സമ്മേളനം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരമവാർഷികം ഇന്ന്. ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രണ്ട് ബില്ലുകൾ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഫെഡറലിസത്തിന്റെ തത്വങ്ങൾക്ക് ബിൽ തുരങ്കം വയ്ക്കുന്നുവെന്ന ആരോപണം തള്ളി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ ജലസുരക്ഷ മുൻനിർത്തി സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ നീർച്ചാൽ സംരക്ഷണ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചീഫ് സെക്രട്ടറിമാരുടെ നാലാമത് ദേശീയ സമ്മേളനം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പൊതുവായ വികസന അജണ്ടയുടെ നടത്തിപ്പിൽ സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് സമ്മേളനം ഊന്നൽ നൽകുന്നത്. അതിവേഗ വളർച്ചയും വികസനവും കൈവരിക്കുന്നതിനായി സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകോപനവും പങ്കാളിത്തവും ഉറപ്പാക്കുക എന്നിവയും സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. വെള്ളിയാഴ്ച ആരംഭിച്ച സമ്മേളനം ഇന്ന് അവസാനിക്കും. സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തിന്റെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരമവാർഷികം ഇന്ന്. ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലും സർദാർ വല്ലഭായ് പട്ടേലിന്റെ വ്യക്തിത്വവും പ്രവർത്തനവും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയുള്ള സർദാർ പട്ടേലിന്റെ സമർപ്പണമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിന് ശക്തമായ അടിത്തറയിട്ടതെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രണ്ട് ബില്ലുകൾ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഭരണഘടനയുടെ 129-ാം ഭേദഗതി ബിൽ, കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി ബിൽ എന്നിവയാണ് ബില്ലുകൾ. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാകും ബില്ലുകൾ അവതരിപ്പിക്കുക. ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്താനും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 100 ദിവസത്തിനകം പൂർത്തിയാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഫെഡറലിസത്തിന്റെ തത്വങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നുവെന്ന ആരോപണം തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ഒരു ടെലിവിഷൻ ചാനൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് പുതിയ കാര്യമല്ലെന്നും ഏതു സാഹചര്യത്തിലും ജനങ്ങൾ അവരുടെ താൽപര്യമനുസരിച്ച് മാത്രമാണ് വോട്ട് ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞു.
अगर एक ही समय में पूरे देश का चुनाव एक साथ हो जाता है, पब्लिक को जहां वोट देना है वहां देगी, तो इससे क्या नुकसान है? मेरी तो समझ में नहीं आता है, क्यों विरोध करें? ना विरोध करने का कारण बता रहे हैं.
ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ രാജ്യത്ത് 1952 ഉൾപ്പെടെ 3 തെരഞ്ഞെടുപ്പുകൾ നടന്നതായും ശ്രീ അമിത്ഷാ ചൂണ്ടിക്കാട്ടി. വൺ നേഷൻ വൺ ഇലക്ഷൻ രീതി ബിജെപിക്ക് ഗുണം ചെയ്യുമെന്നുള്ള ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഈ മാസം 19-ന് ഉന്നതതല സുരക്ഷായോഗം ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും. ജമ്മുകാശ്മീരിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുടെ അവലോകനമാണ് യോഗത്തിലെ പ്രധാന വിഷയം. മോൾഡോവിയൻ ഉപപ്രധാനമന്ത്രി മിഖായിൽ പോപ്സോയി ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ സഹകരണം ശക്തിപ്പെടാൻ സന്ദർശനം വഴി തുറക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. കേരളത്തിൽ കാസർഗോഡ് വിദ്യാനഗർ ഉദയഗിരിയിലെ ലൈബ്രറി കൌൺസിൽ ട്രെയിനിംഗ് മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വൈകിട്ട് കാറ്റാടിയിലും ചീമേനിയിലും പൊതുപരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ഗേറ്റ് വേ ബേക്കൽ റിസോർട്ട് ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. 29-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള 3-ാം ദിനത്തിലേക്ക് കടന്നു. വ്യത്യസ്തമായ 70-ഓളം ചിത്രങ്ങളാണ് ഇന്ന് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
ഞായറാഴ്ചയായതിനാൽ ചലച്ചിത്രമേളയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് ആൻഹുയുമായി സരസ്വതി നാഗരാജൻ നടത്തുന്ന സംഭാഷണമാണ് ചലച്ചിത്രമേളയിലെ ഇന്നത്തെ പ്രധാന ആകർഷണം. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ 2 മലയാള ചിത്രങ്ങളിലൊന്നായ ഫെമിനിച്ചി ഫാത്തിമ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും. ജിതിൻ ഐസക് തോമസിന്റെ പാത്ത് മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ ഇന്ന് പ്രദർശിപ്പിക്കും. മുതിർന്ന ചലച്ചിത്ര നടിമാർക്ക് ആദരമർപ്പിക്കുന്ന മറക്കില്ലൊരിക്കലും പരിപാടിയും ഇന്ന് നടക്കും.
ജമ്മുകാശ്മീരിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് നേരെയുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചു. ജമ്മുവിലെ NIA പ്രത്യേക കോടതിയിലാണ് പ്രതി ഹക്കം ഖാനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ June 9 ബസിന് നേരെയുണ്ടായ വെടിവയ്പ്പിൽ 8 തീർത്ഥാടകരും ഡ്രൈവറും കൊല്ലപ്പെടുകയും 41 തീർത്ഥാടകർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ജലസ്രോതസ്സുകളുടെയും നീർശാലികളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ഇനി ഞാനൊഴുകട്ടെ ജനകീയ ക്യാമ്പയിൻ 3-ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം പാലക്കാട് തൃത്താല കണ്ണനൂരിൽ നടക്കും. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് 3-ാം ഘട്ട പ്രവർത്തനങ്ങൾ. 78-ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ കേരളത്തിന് ജയം. ഗോവയെ 4-3 കേരളം പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു.
കരുത്തർ തമ്മിൽ കൊമ്പു കോർത്തപ്പോൾ പിറന്നത് 7 ഗോളുകൾ. അജ്സൽ, മുഹമ്മദ് റിയാസ്, നസീബ്, ക്രിസ്റ്റി ഡേവിസ് എന്നിവരുടെ മുന്നേറ്റങ്ങൾ ഗോവൻ പ്രതിരോധത്തെ പിച്ചി ചീന്തിയപ്പോൾ കേരളം തുടർച്ചയായി വല ചലിപ്പിച്ചു. ഒപ്പത്തിനൊപ്പം പൊരുതിയ ഗോവയെ മറികടന്ന കേരളത്തിന് ലഭിച്ചത് നിർണായക ജയം. ഈ വിജയത്തോടെ ക്വാർട്ടറിലേക്കുള്ള വഴിയിൽ കേരളത്തിന് പ്രതീക്ഷ വർദ്ധിച്ചു.
ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 3-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ ഭേദപ്പെട്ട നിലയിൽ. ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്ന ഓസീസ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 367 റൺസ് എന്ന നിലയിലാണ്. ഓസ്ട്രേലിയയ്ക്കായി ട്രാവിസ് ഹെഡ് സെഞ്ചുറി നേടി. ഇന്നലത്തെ കളി മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. ഇന്ത്യ വെസ്റ്റിൻഡീസ് വനിതാ T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ രാത്രി 7 കളി. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഫൈനലിൽ ഇന്ന് മുംബൈ മധ്യപ്രദേശിനെ നേരിടും. വൈകിട്ട് 4:30 ബംഗളൂരുവിലാണ് കളി. ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിനായി ഇന്ത്യൻ വനിതകൾ ഇന്നിറങ്ങും. രാത്രി 8:30 ചൈനയ്ക്കെതിരെ മസ്കറ്റിലാണ് കലാശപ്പോരാട്ടം. പൂൾതല മത്സരത്തിൽ ചൈന ഇന്ത്യയെ 2-1 കീഴടക്കിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ജപ്പാനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. ജമ്മു പൂഞ്ച് മെന്തർ റൂട്ടിൽ ചിലവ് കുറഞ്ഞ ഒരു ഹെലികോപ്റ്റർ സർവീസ് റൂട്ടിന് കൂടി അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മെന്തർ മേഖലയിലെ പ്രാന്തപ്രദേശങ്ങളെ ജമ്മുവുമായി ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്തോനേഷ്യയിലെത്തി. ഇന്തോനേഷ്യൻ പ്രതിരോധമന്ത്രി, കരസേനാ മേധാവി, നാവികസേനാ മേധാവി തുടങ്ങിയ ഉന്നത സർക്കാർ പ്രതിനിധികളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമുദ്രസുരക്ഷ, സംയുക്ത പരിശീലന പദ്ധതികൾ തുടങ്ങിയ പ്രതിരോധ വിഷയങ്ങൾ ചർച്ചാവിഷയമാകും. സിറിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി. ഡമാസ്കസിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഇസ്രായേൽ ഇന്നലെ 24 വ്യോമാക്രമണങ്ങളാണ് നടത്തിയത്. അതിനിടെ ബാഷർ അൽ അസദ് സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ലെബനീസ് സായുധ സംഘത്തിന് സിറിയയിലൂടെയുള്ള ആയുധ വിതരണ മാർഗം താൽക്കാലികമായി നഷ്ടപ്പെട്ടതായി ഹെസ്ബുള്ള നേതാവ് നൈം ഖാസിം സ്ഥിരീകരിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ജപ്പാനിൽ നടന്ന 2-ാം കരസേനാ ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്തു. ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, കൊറിയൻ റിപ്പബ്ലിക്, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ കരസേനാ മേധാവികളും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംസാരിച്ചു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ സുരക്ഷയും വികസനവും എന്ന വിഷയത്തിൽ സംസാരിച്ച ശ്രീ ദ്വിവേദി പ്രതിരോധ മേഖലയിൽ വിവിധ രാഷ്ട്രങ്ങൾ ഏകോപിതമായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരാമർശിച്ചു. ഈടില്ലാതെ നൽകാനാവുന്ന കാർഷിക വായ്പകളുടെ ഉയർന്ന പരിധി 1.6 ലക്ഷം രൂപയിൽ നിന്ന് റിസർവ് ബാങ്ക് 2 ലക്ഷം രൂപയായി ഉയർത്തി. വിലക്കയറ്റവും കൃഷി ചെലവും വർദ്ധിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചീഫ് സെക്രട്ടറിമാരുടെ 4-ാമത് ദേശീയ സമ്മേളനം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരമവാർഷികം ഇന്ന്. ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച 2 ബില്ലുകൾ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഫെഡറലിസത്തിന്റെ തത്വങ്ങൾക്ക് ബിൽ തുരങ്കം വയ്ക്കുന്നുവെന്ന ആരോപണം തള്ളി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ ജലസുരക്ഷ മുൻനിർത്തി സംഘടിപ്പിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ നീർച്ചാൽ സംരക്ഷണ ക്യാമ്പയിന്റെ 3-ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം വൈകുന്നേരം 6:30.